السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബിൽ അസ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് നാം വായിച്ചു വരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ മദീന ജീവിതത്തിലെ 8 വർഷം വരെയുള്ള പ്രധാന ചില കാര്യങ്ങൾ നാം പറഞ്ഞു. അവസാനമായി കഴിഞ്ഞ ദർസിൽ നാം നിർത്തിയത് ഹിജറ 8 വർഷത്തിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഹിജറ 8 വർഷവുമായി, അതായത് മദീന ജീവിതത്തിലെ 8 വർഷവുമായി ബന്ധപ്പെട്ട് 10 സംഭവങ്ങളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം മുഅ്ത യുദ്ധമാണ്, രണ്ടാമത്തെ സംഭവം ഫത്ഹു മക്കയാണ്, മക്ക വിജയമാണ്. ഈ രണ്ട് സംഭവങ്ങളും അൽഹംദുലില്ലാ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അവിടെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള 8 കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാ പറയാം. സമയത്തിൻ്റെ പരിധി അനുസരിച്ച് നമുക്ക് ഇൻഷാ അള്ളാ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കുവാനും പ്രവാചക ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഉർജൂസയിൽ പറഞ്ഞു, 82 വരിയിൽ, വബഅദഹു ഖദ് ഔറദു മാ കാന ഫി യൗമി ഹുനൈൻ തുമ്മ യൗമി ത്വായിഫി വബഅദു ഫി ദിൽ ഖഅദതി ഇതിമാറുഹു മിൻ അൽ ജിഇറാനതി വസ്തിഖറാറുഹു. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത വിഷയം എന്നുള്ളത് ഹുനൈൻ യുദ്ധത്തെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു മുഅ്ത യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ മക്ക വിജയത്തെക്കുറിച്ചും. മക്ക വിജയം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണ്. ധാരാളം ഖുറൈശികളുടെ നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് മക്ക വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അബൂ സുഫിയാനെ പോലെയുള്ള, ഹക്കീം ബിൻ ഹിസാമിനെ പോലെയുള്ള ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇബ്നു അബിൽ അസ് റഹിമഹുല്ല പറഞ്ഞു, യൗമി ഹുനൈൻ, അതിനുശേഷം നടന്നിരിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എന്നുള്ളത്. ഈ യുദ്ധത്തിന് മറ്റൊരു പേരാണ് ഗസ്വത്തു ഔതാസ്, ഗസ്വത്തു ഹുനൈൻ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് പോലെ ഈ യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഔതാസ് യുദ്ധം എന്നുള്ളത്. ഈ രണ്ടും, ഹുനൈൻ എന്നുള്ളതും ഔതാസ് എന്നുള്ളതും, സ്ഥലപ്പേരാണ്. അവിടെ യുദ്ധം നടന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ് ഈ യുദ്ധത്തിന് രണ്ട് പേരുകളും വന്നിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പല യുദ്ധങ്ങൾക്കും അങ്ങനെ ഒന്നിലധികം പേരുകൾ ഉണ്ടാകും. ഇപ്പോൾ അഹ്സാബ് യുദ്ധത്തിന് മറ്റൊരു പേരാണ് ഖന്ദഖ്. അങ്ങനെ പല യുദ്ധങ്ങൾക്കും ഒന്നിലധികം പേര് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഹുനൈൻ യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഗസ്വത്തു ഔതാസ് എന്നുള്ളത്. ഇത് രണ്ടും സ്ഥലത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ മൂന്നാമത്തെ പേരാണ് ഗസ്വത്തു ഹവാസിൻ, ഗസ്വത്തു ഹവാസിൻ. ആ പേര് വരാനുള്ള കാരണം എന്താണ്? ഹുനൈൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോരാടിയത്, പ്രവാചകനോട് യുദ്ധം ചെയ്ത വിഭാഗം അല്ലെങ്കിൽ ആ ഗോത്രത്തിന്റെ പേര് ഹവാസിൻ എന്നാണ്. അതുകൊണ്ട് അവരിലേക്ക് ചേർത്തുകൊണ്ട് ഗസ്വത്തു ഹവാസിൻ എന്നും ഈ യുദ്ധത്തിന്റെ പേരുണ്ട്. ഹവാസിൻ എന്നുള്ളത് യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന് വന്ന ആ അറേബ്യൻ ഗോത്രത്തിന്റെ പേരാണ് ഹവാസിൻ എന്നുള്ളത്. എന്താണ് ഈ യുദ്ധത്തിനുള്ള കാരണം? ഹുനൈൻ യുദ്ധം നടക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ദർസിൽ മക്ക വിജയത്തെക്കുറിച്ച് അൽഹംദുലില്ലാ നാം പറഞ്ഞു. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഈ ദർസിൽ അധികമായി വിശദീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് ചെറിയൊരു വെളിച്ചം എന്ന രൂപത്തിൽ മാത്രമാണ് ഈ ദർസിൽ നാം ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ യുദ്ധത്തിന്റെ കാരണം, ഹുനൈൻ യുദ്ധത്തിന്റെ കാരണം, മക്ക വിജയം കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. അവർ നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ മുമ്പിൽ കീഴടങ്ങി. അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലം വിജയിച്ചു. മക്കയിലെ മുശ്രിഖീങ്ങൾ, അവിടെയുള്ള ഖുറൈശികൾ പരാജയപ്പെട്ടു. മക്കയിലുള്ള ഖുറൈശികൾ പരാജയപ്പെട്ട വിവരമറിഞ്ഞ മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന മറ്റ് അറേബ്യൻ ഗോത്രങ്ങൾ പ്രധാനമായും ഹവാസിൻ സഖീഫ് എന്ന് പറയുന്ന വലിയ പ്രതാപമുള്ള മക്കയുടെ ചുറ്റുവട്ടത്തുമായി താമസിച്ചിരുന്ന വളരെ വലിയ രണ്ട് ഗോത്രങ്ങൾ, ഈ രണ്ട് ഗോത്രം കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക എന്തായാലും കീഴടക്കി, അതുകൊണ്ട് ഇനി പ്രവാചകൻ നമ്മിലേക്കായിരിക്കും വരിക, നമ്മോടായിരിക്കും യുദ്ധം ചെയ്യുക എന്നവർ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കാൻ, അതായത് ഹവാസിൻ സഖീഫ് ഗോത്രം ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവാചകനെയും സഹാബത്തിനെയും അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഈ ഗോത്രം തീരുമാനമെടുത്തു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് യുദ്ധം ചെയ്യുമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി, മക്കയിലെ മുശ്രിക്കീങ്ങളെ കീഴടക്കിയത് കൊണ്ട് ഇങ്ങോട്ടേക്കും വന്നേക്കാം എന്നൊരു ചിന്തയുണ്ടായി. മുഹമ്മദും സ്വഹാബത്തും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് കയറി അടിക്കാം എന്ന രൂപത്തിൽ ഈ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് തയ്യാറായി. ഹവാസിൻ ഗോത്രം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സഖീഫ് ഗോത്രം എന്ന് പറയുമ്പോൾ, അന്ന് ജീവിച്ചിരിക്കുന്ന പ്രതാപമുള്ള സാമ്പത്തിക ശേഷിയുള്ള വലിയ ഗോത്രമാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു, നമുക്ക് മുഹമ്മദിനോടും സഹാബികളോടും യുദ്ധം ചെയ്യണം. അങ്ങനെ ഹവാസിൻ ഗോത്രത്തിന്റെ നേതാവായ മാലിക് ബിൻ ഔഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ അവർ യുദ്ധത്തിന് തയ്യാറായി. അവർ പല രൂപത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ, സഹാബികളെ ഉന്മൂലനം ചെയ്യാൻ പല രൂപത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും 20,000 വരുന്ന വലിയ സൈന്യത്തെ അവർ തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചു, ഹവാസിൻ സഖീഫ് ഗോത്രം സഹാബത്തിനെയും പ്രവാചകനെയും ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തി. ഈ സമയം ആ വാർത്ത ശരിയാണോ എന്നറിയാൻ മഹാനായ അബൂ ഹദ്റദ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. അദ്ദേഹം ഈ ഗോത്രം താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം ഈ വാർത്ത സത്യമാണെന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഇത്ര വലിയൊരു സൈന്യം, 20,000 വരുന്ന സൈന്യം മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമാറി. എത്രയും പെട്ടെന്ന് മക്കയിലുണ്ടായിരുന്ന മുസ്ലിം പടയാളികളോട്, മുസ്ലിം യോദ്ധാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറാകാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം 12,000 വരുന്ന സൈന്യം, മുസ്ലിം സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. പ്രവാചകൻ ധാരാളം ആയുധങ്ങൾ ശേഖരിച്ചു, യുദ്ധത്തിന് വേണ്ട സാമഗ്രികളൊക്കെ ശേഖരിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ സമയം കാഫിറായിരുന്ന സ്വഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൽക്കാലികമായി ചില ആയുധങ്ങൾ യുദ്ധത്തിനായി ശേഖരിച്ചു. അങ്ങനെ ധാരാളം ആയുധങ്ങൾ ശേഖരിച്ചു. 12,000 വരുന്ന സൈന്യത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാക്കി. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. ഹവാസിൻ എന്ന് പറയുന്ന ഇത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള, എല്ലാവിധ യുദ്ധ സന്നാഹങ്ങളുമുള്ള 20,000 വരുന്ന സൈന്യത്തോട് പോരാടാൻ 12,000 വരുന്ന സൈന്യവുമായി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. മക്ക വിജയത്തിന് ശേഷം ഈ യുദ്ധം നടന്നതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ധാരാളം ആളുകളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ പുതുതായി ഇസ്ലാം സ്വീകരിച്ച പല ആളുകളുടെയും മനസ്സിൽ ഈമാൻ വളരെ ശക്തിയായി സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അവർ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചില മരങ്ങൾ കണ്ടു, വലിയ വലിയ മരങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, മക്കയിലെ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ചില മരങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ചില പ്രത്യേക മരങ്ങളെ അവർ ബഹുമാനിക്കും. എന്തെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിന് അവർ ഉപയോഗിക്കുന്ന വാളുകളും പരിചകളുമൊക്കെ ഈ മരത്തിന് മുകളിൽ അവർ കെട്ടിത്തൂക്കും. അങ്ങനെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസമൊക്കെ, അന്ധവിശ്വാസമൊക്കെ മക്കയിലെ കാഫിരീങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസത്തിൽ വളർന്ന ധാരാളം ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസം ജീവിതത്തിൽ സ്വീകരിച്ചു പോയി, പിന്നീട് മക്ക ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്ന ഇസ്ലാം വേണ്ടതുപോലെ മനസ്സിൽ അടിയുറക്കാത്ത ചില ആളുകൾ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, മക്കയിലെ കാഫിരീങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പോലെ നമുക്കും ചില മരങ്ങൾ വേണം. നമുക്കും ഈ രൂപത്തിൽ നമ്മുടെ വാളുകൾ വെക്കാൻ, നമ്മുടെ പരിചകൾ വെക്കാൻ നമുക്ക് മരങ്ങൾ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അവരുടെ അറിവില്ലായ്മ കാരണത്താലാണ് അവർ ഇത്തരത്തിൽ പറഞ്ഞത്. കാരണം അവർ ഇസ്ലാം സ്വീകരിച്ച ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. മക്ക ഫതഹിനാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്. ഹുനൈൻ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇസ്ലാമിനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ അവർ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, മുസ്ലിം സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹുനൈൻ ലക്ഷ്യമാക്കി നീങ്ങി. ഈ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചില മുസ്ലിമീങ്ങൾക്ക് തോന്നി, നമ്മൾ ഇന്ന് ധാരാളം ആളുകളുണ്ട്, 12,000-ത്തോളം വരുന്ന ആളുകളുണ്ട്, ഏതൊരു ശക്തിക്കും നമ്മെ അതിജയിക്കാൻ സാധിക്കുകയില്ല, നാം ശക്തന്മാരാണ് തുടങ്ങിയ ചില ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഹുനൈൻ താഴ്വരയിൽ എത്തുമ്പോഴേക്കും അവിടെ ഹവാസിൻ ഗോത്രം, അതുപോലെ തന്നെ സഖീഫ് ഗോത്രം, മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിൽ ഹുനൈൻ താഴ്വരയിലുള്ള പല സ്ഥലങ്ങളിലുമായി അവർ ഒളിച്ചിരുന്നു. ആരും കാണാതെ പതിയിരുന്നു കൊണ്ട് ചില സ്ഥലങ്ങളിൽ യുദ്ധത്തിന്റെ, അല്ലെങ്കിൽ വരുന്ന മുസ്ലിമീങ്ങളെ വകവരുത്താൻ പല പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ മുസ്ലിം സമൂഹം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവിടെയും ഇവിടെയും പതുങ്ങിയിരുന്ന കാഫിരീങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി തുടങ്ങി. ധാരാളം മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായി, മുസ്ലിമീങ്ങൾ ചിന്നിച്ചിതറിയോടി. ഈ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും തിരിച്ചു വരിക, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് നിൽക്കുക എന്ന് വിളിച്ചു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. ചരിത്രം വായിക്കുന്ന നമുക്ക് മനസ്സിലാകും, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തിനുടമയായ സ്വഹാബിയാണ്. ആ സ്വഹാബി ഓടിപ്പോകുന്ന, അല്ലെങ്കിൽ ചിന്നിച്ചിതറി ഓടുന്ന സ്വഹാബികളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരിക, ഈ രൂപത്തിൽ ചിന്നിച്ചിതറി ഓടാൻ പാടില്ല എന്ന രൂപത്തിൽ, എന്ന ആശയത്തിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, കഠിനമായ പോരാട്ടം നടന്നു. ഈ സമയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് കാഫിരീങ്ങൾക്ക് നേരെ എറിഞ്ഞു. ഈ കല്ലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരം കാഫിരീങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അവരുടെ കണ്ണുകൾക്ക് അത് ബാധിച്ചു, അവർക്ക് കണ്ണുകൾക്ക് വലിയ പ്രയാസമുണ്ടായി. യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ പെട്ടെന്ന് തന്നെ യുദ്ധ രണാകണം വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബു ആമിർ അൽ അഷഅരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്തിരിഞ്ഞോടുന്ന കാഫിരീങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന അവരെ താങ്കൾ അവരുടെ പിന്നാലെ പോയിക്കൊണ്ട് അവരെ ആക്രമിക്കണമെന്ന് മഹാനായ അബു ആമിർ അൽ അഷഅരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. പിന്തിരിഞ്ഞോടുന്ന മഹാസൈന്യത്തിന്റെ പിന്നാലെ മഹാനായ അബു ആമിർ അൽ അഷഅരി റളിയല്ലാഹു അൻഹു പോവുകയും പലരെയും പിടിച്ചുകൊണ്ട് അദ്ദേഹം വധിക്കുകയും ചെയ്തു. അങ്ങനെ കാഫിരീങ്ങൾ ഹുനൈൻ എന്ന് പറയുന്ന താഴ്വരയിൽ നിന്ന് ഓടി അതിൽ കുറച്ചപ്പുറമുള്ള ഔത്താസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവർ അഭയം തേടി. പിന്നീട് അവിടെയും അവർക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ത്വാഇഫ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവരുടെ എല്ലാവിധ സമ്പത്തും, അവരുടെ ആടുമാട് ഒട്ടകങ്ങളെയൊക്കെ വിട്ടെറിഞ്ഞ് അവരുടെ ജീവൻ കൊണ്ട് അവർ ത്വാഇഫിലേക്ക് ഓടി. ഈ സമയം 24,000 ഒട്ടകം, അതുപോലെ തന്നെ 40,000 ആട്, ധാരാളം വെള്ളി, ഇങ്ങനെ ധാരാളം വലിയ സമ്പാദ്യങ്ങൾ വിട്ടെറിഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവനും കൊണ്ട് അവർ ഓടിയത്. അങ്ങനെ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എല്ലാ അർത്ഥത്തിലും വിജയിച്ചു. ഹുനൈൻ യുദ്ധത്തിൽ അവർ വിജയിച്ചു. പൊതുവെ നമുക്കറിയാം, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാൽ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാൽ ആരാണോ വിജയിക്കുന്നത്, ആ വിജയികൾ പരാജയപ്പെടുന്നവരുടെ സ്വത്തുക്കളൊക്കെ കരസ്ഥമാക്കുന്ന ഒരു പതിവുണ്ട്. പഴയ കാലഘട്ടത്തിൽ യുദ്ധ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹവാസിൻ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഹുനൈൻ യുദ്ധത്തിൽ കാഫിരീങ്ങൾ വിട്ടേച്ചുപോയ ഇത്ര വലിയ സ്വത്തുകൾ, അല്ലെങ്കിൽ ഇത്ര വലിയ സമ്പാദ്യങ്ങൾ, ധാരാളം ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ ആടുകൾ, അതുപോലെ തന്നെ വെള്ളികൾ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എടുത്തില്ല. കാരണം ഇത്ര വലിയ സമ്പാദ്യം വിട്ടുപോയപ്പോൾ ഹവാസിൻ ഗോത്രത്തിന് വലിയ പ്രയാസമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി, ഈ ഗോത്രം, പിന്തിരിഞ്ഞു പോയിരിക്കുന്ന ഹവാസിൻ ഗോത്രം പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സമ്പാദ്യമൊക്കെ അവർ തന്നെ എടുത്തോട്ടെ എന്ന രൂപത്തിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്ത് വീതിക്കാതെ അവിടെ തന്നെ അത് വെച്ചു. അങ്ങനെ ജയറാന എന്ന് പറയുന്ന പ്രദേശത്ത് എല്ലാ സ്വത്തുക്കൾ അവരൊരുമിച്ചു കൂട്ടുകയും അവിടെ ചില പാറാവുകാരെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പിന്തിരിഞ്ഞോടിയ ജീവൻ കൊണ്ടോടിയ കാഫിരീങ്ങൾ തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അഭയം തേടിയിരിക്കുന്ന ത്വാഇഫിലെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കോട്ടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി പുറപ്പെട്ടു. അതാണ് ഇവിടെ അദ്ദേഹം കിതാബിൽ പരാമർശിച്ചിരിക്കുന്ന യൗമു ത്വാഇഫ് എന്നുള്ളത്. ത്വാഇഫ് പടയൊരുക്കമാണ്. ഹവാസിൻ ഗോത്രം, അതുപോലെ തന്നെ സഖീഫ് ഗോത്രം, ഹുനൈനിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം അവർ പരാജിതരായി. അവരുടെ ജീവനും കൊണ്ട് അവർ ത്വായിഫിലുള്ള കോട്ടയിൽ പോയി അവിടെ അഭയം പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ത്വായിഫിലേക്ക് പോയി. അതാണ് ഹിജറ എട്ടാം വർഷം നടന്നിരിക്കുന്ന നാലാമത്തെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. അവർ താമസിച്ചുകൊണ്ടിരുന്ന അഭയം തേടിയിരുന്ന ആ കോട്ട ഏതാനും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധിച്ചു. അങ്ങനെ അവർ പുറത്തു വരാനോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കീഴടങ്ങാനോ ഒന്നും അവർ കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ പ്രവാചകൻ അവരുടെ സ്വത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ജഇറാന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തിരിച്ചു പോവുകയും ആ ഗനീമത്ത് സ്വത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്ത ചില ആളുകൾക്കിടയിൽ വീതിച്ചു നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ ഗനീമത്ത് സ്വത്ത് വീതിക്കുന്നതിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ച രൂപം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ, അതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം വിശദമായി പറയാൻ നമ്മെ സമയം അനുവദിക്കുന്നില്ല. പ്രവാചക ചരിത്രങ്ങളിലേക്ക് ചെറിയൊരു വെളിച്ചം എന്ന രൂപത്തിലാണ് ഈ ഒരു ദർസ് നാം ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഹുനൈൻ യുദ്ധം, അതുപോലെ തന്നെ ത്വായിഫ് വടയൊരുക്കം. ഹുനൈനിൽ യുദ്ധം സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ത്വായിഫിൽ യുദ്ധം സംഭവിച്ചിട്ടില്ല. അവരുടെ കോട്ട പ്രവാചകൻ ഉപരോധിച്ചെങ്കിലും അവർ പുറത്തു വരാനോ കീഴടങ്ങാനോ തയ്യാറായിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ നാം പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സൂറത്തു തോബയിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഇറാന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ത്വായിഫിൽ പ്രത്യേകിച്ച് യുദ്ധം നടന്നില്ല, അവർ കീഴടങ്ങിയില്ല. പ്രവാചകൻ ജഇറാനയിലേക്ക് തിരിച്ചു വന്നു. ജഇറാന എന്ന് പറയുന്ന പ്രദേശം മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. ഇന്നും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ജഇറാന എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. മക്കയോട് വളരെ അടുത്ത ഒരു പ്രദേശമാണ് ജഇറാന എന്നുള്ളത്. അങ്ങനെ ഏകദേശം 10 ദിവസങ്ങളോളം അല്ലെങ്കിൽ 10-ൽ അധികം കുറച്ച് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഇറാനയിൽ താമസിക്കുകയും അതിനുശേഷം അവിടുന്ന് സഹാബത്തിനെയും കൂട്ടി യുദ്ധം ഉംറ ലക്ഷ്യമാക്കിക്കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മക്കയുടെ പുറത്തുള്ള പ്രദേശമാണ്, മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് ജഇറാന. അവിടെ ഏതാനും ദിവസങ്ങൾ തങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാനുള്ള ഉദ്ദേശത്താൽ മക്കയിലേക്ക് സഹാബത്തിനെ കൂട്ടി യാത്ര തിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ഉംറ നിർവഹിച്ചു. ഈ ഉംറക്കാണ് ഉംറത്തുൽ ജഇറാന എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ച ശേഷം മക്കയുടെ ഉത്തരവാദിത്തം അത്താബ് ഇബ്നു അസീദ് എന്ന് പറയുന്ന സഹാബിയെ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നമുക്കറിയാം പ്രവാചകൻ ഹിജറ ചെയ്തതാണ്. ഹിജറ ചെയ്തു വന്നാൽ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സ്ഥിരതാമസമാക്കാതെ മക്കയിലുള്ള ആവശ്യങ്ങൾ തീർത്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ഉത്തരവാദിത്തം അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ശേഷം മദീനയിലേക്ക് തന്നെ പ്രവാചകൻ തിരിച്ചു പോവുകയും ചെയ്തു. ഹിജറ എട്ടാം വർഷം ദുൽഖഅദ മാസത്തിലാണ് ജഇറാന ഉംറ സംഭവിച്ചിരിക്കുന്നത്. ഹിജറ എട്ടാം വർഷം ദുൽഖഅദ മാസത്തിലാണ് ജഇറാന ഉംറ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം ബറകല്ലാഹു ഫീകും വബിൻതുഹു സൈനബു മാതത്. അതിനുശേഷം ഹിജറ എട്ടാം വർഷം സംഭവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഇതിനു മുമ്പുള്ള ദർസികളിൽ പ്രവാചകന്റെ മക്കളെ കുറിച്ച് നാം പറഞ്ഞിരുന്നു. അവിടെ നാം പരാമർശിച്ചതുപോലെ പ്രവാചകന്റെ പെൺമക്കളിൽ ഏറ്റവും പ്രായം കൂടിയവർ സൈനബ് റളിയല്ലാഹു അൻഹയാണ്. അവർ മരണപ്പെട്ടിരിക്കുന്നത് ഹിജറ എട്ടാം വർഷത്തിലാണ്. ധാരാളം മഹത്വങ്ങളുള്ള സ്വഹാബി സ്ത്രീയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അവരുടെ ചരിത്രം കൂടുതൽ നാം പഠിക്കുക. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് അവർ വഫാത്തായിരിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു തീയതി നാം മനസ്സിലാക്കുക. ഹിജറ എട്ടാം വർഷത്തിലാണ് അവർ വഫാത്തായിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായിരിക്കുന്ന പെൺകുട്ടിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഇതാണ് ഹിജറ എട്ടാം വർഷം പരാമർശിച്ചിരിക്കുന്ന ആറാമത്തെ സംഭവം. ഇവിടെ ബാക്കി 4 കാര്യങ്ങൾ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ദർസുകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ട കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും നല്ല രൂപത്തിൽ പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അതിലുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക.
നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുക. അതല്ലാതെ ഒരു കിതാബ് പഠിക്കുക എന്ന ഉദ്ദേശമോ അല്ലെങ്കിൽ ഒരു കിതാബ് തീർത്തു എന്ന് പറയാനുള്ള ഉദ്ദേശത്തിലോ അല്ല ഒരിക്കലും
നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.